بسم الله الرحمن الرحيم. الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. يا أيها المدثر، إن سورتنا നമ്മൾ പഠിച്ചു വരുന്നത്, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്തിൽ പറഞ്ഞു, കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാതി യതസാഅലൂന അനിൽ മുജ്രിമീൻ മാ സലകക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين كل نفس ورو نفس ورو ترم بما كسبت رهينة هذا سنباد تتندعو يعني الذنوب والمعاصي تتغلون بابنغلون هذا هو رهينة رهينة هنال پنائي وستو آغنو മറ്റൊരാളുടേത് ഇയാൾ വഹിക്കപ്പെടുകയില്ല. വലാ തസിറു ആസിറതു ഇസ്റ ഉഖ്ര, ഒരു പാപം ചുമക്കുന്നവനും മറ്റൊരാളുടെ പാപം ചുമക്കുകയില്ല. സൂറത്തു തൂറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലദീന ആമനു വത്തബഅതുഹും ദുർറിയതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർറിയതഹും വമാ അലസ്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംരിഇൻ ബിമാ കസബ റഹീൻ. ഈമാൻ സ്വീകരിച്ച മുഅ്മിനുകൾ, അവരെ നാം അവരെയും അവരുടെ മക്കളെയും അവരുടെ കൂടെ സ്വർഗത്തിൽ അവരുടെ മക്കളെ നാം ചേർത്ത് കൊടുക്കും. വമാ അലസ്നാഹും മിൻ അമലിഹിം മിൻ ശൈ, അവരുടെ അമലിൽ നിന്ന് നാം ഒരു കുറവും വരുത്തുകയില്ല. അപ്പോ മാതാപിതാക്കളുടെ ഖൈറ് കൊണ്ട് അത്രയും ഖൈറില്ലാത്ത അവരുടെ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകാൻ സ്വർഗത്തിൽ ഈ മക്കളെ അവരുടെ കൂടെ ചേർത്തു കൊടുക്കും എന്നാണ് ആയത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ഉപകാരം കിട്ടുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ മാതാപിതാക്കൾ അവർ ഉയർന്ന ദറജകളിലേക്ക്, സ്വർഗത്തിൽ പല ദറജകളുണ്ട്, മിഅത്തു ദറജ, നൂറ് ദറജകളുണ്ട്, അതിൽ മുകളിലേക്ക് അവർ ഉയർത്തപ്പെടും. അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ എനിക്ക് എവിടെ നിന്നാണിത്, ഞാൻ ഇത്രയും അമൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മറുപടി, ബിസ്തിഗ്ഫാരി വലദി കലക്, ബിസ്തിഗ്ഫാരി വലദി കലക്, നിന്റെ സന്താനം. അവിടെ വലതെന്നാൽ മകന് മാത്രമല്ല, മറിച്ച് സന്താനം എന്നാണ് അർത്ഥം. വലദ് എന്ന വാക്ക് ആ അർത്ഥത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടാറുള്ളതാണ് ഖുർആനിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വത്തിന്റെ മസ്അല പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, വലക്കും നിസ്ഫുമാ തറക അസ്വാജുക്കും ഇല്ലം യകുൻ ലഹുന്ന വലദ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ചു പോയ സ്വത്തിൽ, അഥവാ ഭാര്യ മരിച്ചാൽ ഭർത്താവിന് എത്രയാണ് സ്വത്ത്, നിസ്ഫ്, പകുതിയാണ്, ഇല്ലം യകുൻ ലഹാ ഔ ലഹുന്ന ലഹുന്ന വലദ്, അവർക്ക് വലതില്ലെങ്കിൽ. അവിടെ വലതെന്താ, ആൺകുട്ടിയല്ല, ആൺകുട്ടിയും പെൺകുട്ടിയും, മക്കളില്ലെങ്കിൽ, ഭാര്യ മരിച്ചു മക്കളില്ല, അഥവാ ഈ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഭർത്താവിൽ തന്നെ മക്കളുണ്ടാവണമെന്നില്ല, വേറെ അവർക്ക് മുമ്പ് ഉള്ള ഭർത്താവിൽ മക്കളുണ്ടായാലും മതി, അങ്ങനെ യാതൊരു മക്കളും ഇല്ലെങ്കിൽ ഭർത്താവിന് എത്രയാണ് ഓഹരി, നിസ്ഫ്. എന്നാൽ മക്കളുണ്ടെങ്കിൽ ഇനി അവർക്ക് മക്ക വലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ്, നാലിലൊന്ന് കുറഞ്ഞു, ഓഹരി കുറഞ്ഞു. അവിടെ അള്ളാഹു പറഞ്ഞ എന്താ, വലതെന്നല്ല, അവിടെ ആണായാലും ആണുണ്ടായാലും മാത്രമല്ല കുറയുക, പെണ്ണായാലും ഭർത്താവിന് കുറയും. അവിടെ വലതിന്റെ അർത്ഥം സന്താനം. നേരെ തിരിച്ചതേ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, തിരിച്ച് നിങ്ങൾ മരിച്ചുപോയാൽ ഭാര്യമാർക്ക് എത്രയാണ്, റുബ്, നാലിലൊന്ന് മക്കളില്ലെങ്കിൽ, വലതില്ലെങ്കിൽ, വലതെന്നാണ് പറഞ്ഞത്, ആണുണ്ടായാലും മാത്രമല്ല, ആണില്ലെങ്കിൽ മാത്രമല്ല, പെണ്ണില്ലെങ്കിലും അങ്ങനെ തന്നെ, ആണും ആണും പെണ്ണുമായി ആരെങ്കിലും ഒരാളുണ്ടായാൽ പിന്നെ ഭർത്താവ് പെണ്ണിന് എത്രയാണ്? ഭർത്താവ് മരിച്ചാൽ സുമുൻ 8-ൽ 1. ഒരു ഭർത്താവ് മരിച്ചു, ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. ഇയാൾക്ക് സന്താനം ഏതുമില്ലെങ്കിൽ ഭാര്യയുടെ ഓഹരി 4-ൽ 1. സന്താനം ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഭാര്യയുടെ ഓഹരി എത്രയാണ്? 8-ൽ 1. ഭർത്താവിന്റെ നേരെ ഇരട്ടി. ഭാര്യ മരിച്ചാൽ ഭർത്താവിന് നേരെ ഇരട്ടി. അഥവാ ഭാര്യയ്ക്ക് മക്കളുണ്ടെങ്കിൽ 4-ൽ 1, മക്കളില്ലെങ്കിൽ ഭർത്താവിന് പകരം. അത് ഇസ്ലാമിലെ ഖായിദയാണ്. ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസൈ, ആണിന് പെണ്ണിന്റെ ഇരട്ടി ആണ് എന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ഫദൽ നൽകിയിരിക്കുന്നു, ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അള്ളാഹുവിന്റെ കിതാബിലെ ആയത്താണ്, അള്ളാഹുവിന്റെ കലാമാണ്. പുരുഷന്മാർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ്, അവരെ നിയന്ത്രിക്കേണ്ടവരാണ്. അള്ളാഹു ചിലരിൽ ചിലരെക്കാളും ചിലർക്ക് ഫദൽ നൽകിയത് കാരണത്താൽ. അപ്പോ പെണ്ണാണ് ഒരുപോലെയാണെന്ന് പറയുന്നവർ അള്ളാഹിന്റെ ഹുക്കും അട്ടുമറിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരുപോലെ അള്ളാഹുവിന്റെ കലാമാണ്. ഒരുപോലെ ഈ സജ്ജക്കറുക്കൽ ഉൻസ, ആണും പെണ്ണും ഒരുപോലെയല്ല. ഫിത്ര ശുദ്ധ പ്രകൃതിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണത്. ആണും പെണ്ണും ഒരുപോലെയല്ല, അത് പറയണോ? പറയേണ്ടതില്ലല്ലോ, ആർക്കും അറിയാവുന്ന കാര്യം. ഫിത്രത്തുള്ള കേടുവരാത്ത ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. അപ്പൊ വലത് എന്നാൽ സന്താനം. സന്താനം നിന്റെ സന്താനം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാറ് നടത്തിയത് കാരണത്താൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മാതാപിതാക്കൾക്ക് അവരുടെ കൺകുളിർമ എന്നോണം അള്ളാഹു അതാ അവരുടെ മക്കളെ അവരത്രയൊന്നും സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവരായിട്ടും മാതാപിതാക്കളോട് സ്വർഗത്തിൽ ചേർത്തു കൊടുക്കും. അപ്പൊ ഒരു സംശയം തോന്നും, വേറെ ചിലരുടെ നന്മ അള്ളാഹു വേറെ ചിലർക്ക് അതിന്റെ ഓഹരി നൽകുമെങ്കിൽ തിന്മ അതുപോലെ കിട്ടുമോ? ഇല്ല. അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? കുല്ലും റിഇം ബിമാ കസബ റഹീൻ, ഓരോരുത്തരും അവൻ സമ്പാദിച്ചതിന് റഹീനാണ്, പണയ വസ്തുവാണ്. അവന്റെ പാപങ്ങൾക്കല്ലാതെ അള്ളാഹു അവനെ ശിക്ഷിക്കുകയില്ല. അവൻ സബബായിട്ടില്ലെങ്കിൽ അപ്പൊ ശിക്ഷ ഉണ്ടാവും. അത് നമ്മൾ പറഞ്ഞു. ഒരാൾ ഒരു പാപം തുടങ്ങി വെച്ചതവനാണ്, അവനെ കണ്ടാണ് ആളുകൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ ചെയ്യുന്നവരുടെ എല്ലാം കുറ്റം ഇവനുണ്ടാവും. അവനത് പഠിപ്പിച്ച ആളാണെങ്കിൽ. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായ ഹദീസ്, സഹീഹ് ബുഖാരിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുള്ള ഹദീസാണ്. ഫഇന്നൽ മയ്യിത ലയുഅദ്ദബു ബിബഅദി ബുകാഇ അഹ്ലിഹി അലൈഹി. മയ്യിത്ത് അവന്റെ കുടുംബക്കാർ, മയ്യിത്തിന്റെ കുടുംബക്കാർ അവന് വേണ്ടി കരയുന്ന കരച്ചിലിന് അവൻ ശിക്ഷിക്കപ്പെടും. എന്ത് കരച്ചിലാണത്? അട്ടഞ്ഞാഹ എന്ന കരച്ചിൽ, അട്ടഹസിക്ക, അല്ലെങ്കിൽ ബുക്ക, സാധാരണ കരച്ചിൽ. അത് അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മകൾ സൈനബിന്റെ കുട്ടി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ ഇങ്ങനെ അവസാനത്തിലാണ്, ജീവിതത്തിന്റെ അവസാനത്തിലാണ് വിൽക്കാൻ പോകുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടി ഇബ്രാഹിം മരണപ്പെടാൻ വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റഹ്മത്താണ്, അള്ളാഹു അവന്റെ പടപ്പുകൾ വെച്ചിട്ടുള്ള റഹ്മത്താണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇന്നൽ ഖൽബ യഹ്സൻ വലഅയ്ന തദ്മ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ. ഇന്നൽ ഖൽബ യഹ്സൻ വലഅയ്ന തദ്മ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ. ഖൽബ് വേദനിക്കും, കണ്ണു നനയും, കണ്ണു നിറയും, പക്ഷേ വാക്കുകൊണ്ട് നാം നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതല്ലാതെ പറയുകയില്ല. അപ്പോ ശിക്ഷിക്കപ്പെടുന്നത് എന്തിനാണ്? വാക്കിനാണ്. ഖൽബ് വേദനിക്കുക എന്നത് മനുഷ്യർക്കുണ്ടാകുന്നതാണ്, കണ്ണു നിറയുക എന്നത് മനുഷ്യർക്കുണ്ടാകുന്നതാണ്. ബുക്ക, കരച്ചിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. അതല്ല നിയാഹ, അട്ടഹസിക്കുക, നിലവിളിക്കുക, ഒച്ചയുണ്ടാക്കുക പാടില്ലാത്തതാണ്. അത് അതിന്റെ പേരിൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാൾ ഒന്ന് അയാൾ അതിന് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനൊക്കെ ചില ജാഹിരിയ സമ്പ്രദായങ്ങളുണ്ട്, ഇത്ര ഇത്ര ആളുകൾ കരയണം മരിച്ചാൽ. അതുമല്ലെങ്കിൽ ഇയാളുടെ കുടുംബത്തിലെ രീതിയാണ് ആർത്തട്ടഹസിക്കുക എന്നത്. അപ്പോൾ അതറിഞ്ഞിട്ടും അയാൾ അയാളുടെ ജീവിതകാലത്ത് വസിയത്ത് ചെയ്തില്ല, ഉപദേശിച്ചു കൊടുത്തില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പൊ അയാൾ ശിക്ഷിക്കപ്പെടും എന്ന് ഒരുപാട് സഹാബിമാർ റിവായത്ത് ചെയ്ത ഹദീസ് വന്നിട്ടുണ്ട്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്, വേറെയും സഹാബിമാരിൽ നിന്ന് റിവായത്ത് വന്നിട്ടുള്ള ഹദീസാണ്. അവന്നതുപോലെ ഒരാൾ ഷർറ് അതിന് കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ കുറ്റം ഇവനുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ ഒരാൾക്ക് അഥവാ കൊലപാതകിക്ക്, തന്റെ സഹോദരനെ കൊന്ന കൊലപാതകിക്ക് ദുനിയാവിലെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കൊലപാതകത്തിന്റെയും ഓഹരി ഉണ്ടായി. കാരണം അയാളാണത് തുടങ്ങിയിട്ടുള്ളത്. അള്ളാഹു ആ സംഭവം സൂറത്തുൽ മാഇദയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സംഭവം അള്ളാഹു സുബ്ഹാനഹു തആല വിവരിച്ചിട്ടുണ്ട്. അന്നതല്ലാതെ ഒരാൾ അയാൾ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് അയാൾ ശിക്ഷിക്കപ്പെടുകയും അള്ളാഹു പറഞ്ഞു, ലഹാമാ കസബത് വലകും മാ കസബ്തു വലാ തുസ്അലൂന അമ്മാ കാനു യഅമലൂൻ. നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്ക്, അവർ സമ്പാദിച്ചത് അവർക്ക്, അവർ ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. അപ്പൊ ചില ആളുകൾ പറയുന്നു, പഴയ പഴയ ആളുകൾ അവര് ചെയ്യുന്നതാണ് ഞങ്ങൾ, അവരൊക്കെ നരകത്തിലാണെങ്കിൽ നമ്മളും പോയിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിം പറയാൻ പാടേണ്ടത് ഞാൻ നരകത്തിൽ പോയിക്കോട്ടെ എന്നെങ്ങനെ അവർക്ക് പറയാൻ തോന്നും? ഒരിക്കലും ഒരു മുസ്ലിം ആയിട്ട് നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത വാക്കാണ്. അള്ളാഹുവോട് നരകത്തിൽ നിന്ന് രക്ഷ തേടുകയല്ലാതെ അയാൾ പോവാണ് ഞാനും പോയിക്കോട്ടെ പറയാൻ പാടില്ല. വളരെ മോശമായ വാക്കാണ്. അള്ളാഹുവിന്റെ ഗളബ് അതുകൊണ്ടുണ്ടായേക്കാം. ഒരാളുടെ അമലും നമ്മോട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയില്ല. മറിച്ച് അള്ളാഹു നമുക്ക് സംഉം ബസറും ഫുആദും തന്നിട്ടുണ്ട്. ഇന്ന സംഉ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണും കാതും കൽബുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ, ആ എന്റെ ഉപ്പാപ്പ എത്ര അങ്ങനത്തെ വീടുണ്ടാക്കിയില്ല, ഞാൻ അങ്ങനത്തെ വീട്ടിലേ താമസിക്കും, ഉപ്പാപ്പ താമസിച്ചോളത്തെ വീട്ടിൽ അവിടെ ഞാൻ താമസിക്കും, എന്റെ ഉപ്പാപ്പ എ സി ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഉപയോഗിക്കൂടാ പറയൂലല്ലോ. ദുനിയാവിന്റെ സൗകര്യങ്ങളൊക്കെ പുതിയ പുതിയത് അവന് വേണം. എന്റെ ഉപ്പാപ്പ ഉപ്പാപ്പൻ്റെ ഉപ്പാപ്പ ഇങ്ങനെയാണ് കച്ചവടം ചെയ്തിട്ട്, ഞാൻ അങ്ങനെ ചെയ്യും, എനിക്ക് ആ പഴയ ലാഭം മതി, പണ്ടത്തെ ലാഭം പറയൂലല്ലോ. ദുനിയാവിൽ എന്ത് ഖൈർ വേണം അതിനെല്ലാ സാമർഥ്യവും ഉപയോഗിക്കും, എന്നാൽ ആഖിറത്തിന്റെ കാര്യത്തിൽ ഒന്നും പഠിക്കാൻ തയ്യാറല്ല. നമ്മൾ പണ്ട് പണ്ടേ പഠിച്ചു, നിങ്ങൾ എന്ത് പറഞ്ഞു, ആരും ഒന്ന് എന്ത് പറഞ്ഞാലും ശരി നമ്മളിന് പഠിക്കൂല എന്നാണ് അവർ പറയുന്നത്. ഇത് ആരോടാണ് ഈ വാശി? ആരാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? അവനവനെ തന്നെയാണ്, അവനവനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയോട് നീ അവന്റെ ദീനിലല്ലാതെ ജീവിച്ചിട്ട് ഈ ന്യായം അള്ളാഹിനോട് പറഞ്ഞാൽ നടക്കുമോ? ആളുകളൊക്കെ വേറെ ചില ആളുകൾ വേറെ ചില ന്യായങ്ങൾ, അവരോട് എന്തെങ്കിലും അവർ ഹറാമിന്റെ ആളുകളായിരിക്കും, പലിശയുടെ ആളുകൾ, തോന്നിവാസങ്ങളുടെ ആളുകൾ, പരസ്യമായ ഹറാമുകൾ ചെയ്തടക്കുന്ന ആളുകൾ. എന്തെങ്കിലും ഒരു ദീനിയായ കാര്യം അവർ ഉപദേശിച്ചാൽ അവരുടെ മറുപടി എന്താണ്? ആഹാ, നിങ്ങളിപ്പോ എത്ര ഗ്രൂപ്പുണ്ട്, എന്താണ് മറ്റേ അവിടുത്തെ അടി അത് ശരിയായോ, ഇവിടുത്തെ തല്ല് അത് ശരിയായോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഖൈറു. ചിലപ്പോൾ ഇയാൾ അതിനൊന്നും ഇല്ലാത്തൊരു സാധുവായിരിക്കും, ഒരു ഒരു പാർട്ടിയിലും പെടാത്ത അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഈ ന്യായം അള്ളാഹുവെങ്കിൽ ഇവന് പ്രയോജനപ്പെടുമോ? എന്റെ നാട്ടിലെ ദീനിന്റെ ആളുകളാണെന്ന് അറിയപ്പെടുന്ന ആളുകളൊക്കെ പല കക്ഷികളായി ചേരിയിരുന്ന് തമ്മിൽ തല്ലെയായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും പഠിക്കാൻ പോയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ ഈ ന്യായം ഇവന് പറയാൻ കഴിയുമോ? അവന്റെ ഖബറിൽ ആര് വരും? എന്ത് ന്യായം അവന് പ്രയോജനപ്പെടും? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും ഇതുപോലെയുള്ള ഞൊണ്ടി ന്യായങ്ങളിൽ നമ്മൾ പിടിച്ചു തൂങ്ങാൻ പാടില്ല. ശൈത്താൻ അങ്ങനെയാണ് ചെയ്യുക, അവൻ ഖൈർ മുടക്കും, അവൻ ഷർറ് നമുക്ക് സീനത്താക്കി തോന്നിപ്പിച്ചു തരും, ഷർറ് ഖൈറാക്കി തോന്നിപ്പിച്ചു തരും. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് എന്താ? അള്ളാഹു വിലക്കിയ മരമാണത്, പക്ഷെ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞെന്താ, അദുല്ലു കാല ശജറത്തിൽ ഖുൽദി വമുൽക്കില്ല യബ്ലാ, ഖുൽദിന്റെ മരം ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ, എന്നെന്നും കൂടെ ജീവിക്കാൻ പറ്റിയ മരം, അതുപോലെ തീർന്നു പോകാത്ത അധികാരം, ഇത് കിട്ടുന്ന മരമുണ്ട്. എന്താണ്? അള്ളാഹ് ഹറാമാക്കിയതാണത്, പക്ഷെ അതിന് പേരുമാറ്റി അതിനില്ലാത്ത ഗുണങ്ങൾ പറഞ്ഞു, എന്നിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അള്ളാഹു പറയുക, യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ഓ ആദമിന്റെ മക്കളെ, നിങ്ങളുടെ ഉപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കി കളയാതിരിക്കട്ടെ. അതുകൊണ്ട് ദീൻ സഹോദരങ്ങളെ നന്നായി നമ്മൾ പഠിക്കുക. അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനേതാണോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അതെങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കിയാലല്ലാതെ നമുക്ക് രക്ഷയില്ല, അല്ലെങ്കിൽ പിഴച്ച കക്ഷികളിൽ നമ്മൾ പെട്ടുപോകും. ഹക്കുമുണ്ട് ഇവിടെ ബാത്തിലുമുണ്ട്, ഹക്കുമുണ്ട് ബാത്തിലുമുണ്ട്, തൗഹീദുണ്ട് ഇവിടെ ശിർക്കുണ്ട്, സുന്നത്തുണ്ട് ഇവിടെ ബിദഅത്തുണ്ട്. ഇതൊന്നും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. എങ്ങനെ ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാകും? എങ്ങനെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയാകും? എങ്ങനെ ചൂടും തണുപ്പും ഒരുപോലെയാകും? ഇല്ല, ഹക്കും ബാത്തിലും ഒരുപോലെയാവുകയില്ല. അതുകൊണ്ട് ബാത്തിൽപ്പെട്ട് ഇതുപോലുള്ള ന്യായങ്ങൾ ആളുകളുടെ മുന്നിൽ ജയിക്കാൻ പറ്റിയേക്കും. അള്ളാഹുവിന്റെ മുന്നിൽ നമുക്കിത് പറയാൻ കഴിയും. അവന്റെ മലായിക്കത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമുക്ക് ഈ ഞൊണ്ടി ന്യായങ്ങൾ മറുപടി പറയാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരിക്കലും പാടില്ല. ഓരോരുത്തർ അവരുടെ ഓരോരുത്തരും അവർ സമ്പാദിച്ചതിന്റെ റഹീനത്താണ്, പണയവസ്തുക്കളാണ്, ഇത് പാവങ്ങളാണ് ഇവിടെ ഉദ്ദേശം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇല്ല അസ്ഹാബൽ യമീൻ, യമീനിന്റെ ആളുകൾ ഒഴികെ. അസ്ഹാബുൽ യമീൻ എന്ന് മുഅ്മിനുകളെ അള്ളാഹു പലതവണ ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുള്ള വാക്കാണ് അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ മൈമന എന്നൊക്കെ. വലത് ഭാഗക്കാരാണവർ, അഥവാ വലത് കൈയിലാണ് അവർക്ക് കിതാബ് നൽകപ്പെടുക. മറ്റു കൂട്ടർ ഇടതു ഭാഗക്കാരാണ്, അസ്ഹാബു ശിമാൻ അല്ലെങ്കിൽ അസ്ഹാബുൽ മശാമ, ഇടതു ഭാഗത്തുകൂടെ അല്ലെങ്കിൽ പിന്നിലൂടെ ആണ് അവർക്ക് കിതാബ് നൽകപ്പെടുക. അവരെവിടെയായിരിക്കും? ഈ നല്ല ആളുകൾ ഫി ജന്നാതിൻ, സ്വർഗങ്ങളിൽ, അവരുടെ തോട്ടങ്ങളിൽ അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൽ. യതസാഅലൂൻ, തസാഅല എന്നാൽ പരസ്പരം ചോദിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സഅല ചോദിച്ചു, തസാഅല എന്നാൽ പരസ്പരം ചോദിക്കുക. യതസാഅലൂൻ, അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കും. അനിൽ മുജിറിമീൻ, കുറ്റവാളികളെ കുറിച്ച്. മാ സലക്കക്കും ഫീ സഖർ, മാ സലക്കക്കും, നിങ്ങളെ ഇവിടെ പെടുത്തിയത് എന്താണ്? മാ സലക്കക്കും, നിങ്ങളെ പെടുത്തിയത് എന്താണ്? ഫീ സഖർ, ഈ സഖറാകുന്ന നരകത്തിൽ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, സ്വർഗക്കാർക്ക് അള്ളാഹു നരകത്തിലേക്ക് നോക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ അവിടെ അവസരമൊരുക്കും. കാരണം അപ്പോഴാണ് അവരുള്ള നിഅമത്ത് അവർക്ക് കൂടുതൽ വ്യക്തമാവുക, അവരുള്ള നിഅമത്ത് അവർക്ക് കൂടുതൽ വ്യക്തമാവുക. കാലു, അവർ പറയുന്നു, ലം നഖു മിനൽ മുസല്ലീൻ, ഞങ്ങൾ, കാലു അവർ പറഞ്ഞു, ലം നഖു, ഞങ്ങളായിരുന്നില്ല, മിനൽ മുസല്ലീൻ, മിനൽ മുസല്ലീൻ, അതാണ് മുസല്ലി നിസ്കരിക്കുന്നത്. ലം നഖു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദു അല്ലദി ബൈനനാ വബൈനഹുമുസ് സലാഹ് ഫമൻ തറകഹാ ഫഖദ് കഫർ, നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം അത് നമസ്കാരമാണ്. ഫമൻ തറകഹ, ആരത് ഉപേക്ഷിച്ചോ, ഫഖദ് കഫർ, അവൻ കഫറായിരിക്കുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനൽ മർഇ വബൈന ശിർക്കി വൽ കുഫ്രി തർക്കുസ് സലാ, ഒരാൾക്കും ശിർക്കിനും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്, നിസ്കാരം ഉപേക്ഷിക്കലാണ്. ഒരു മനുഷ്യൻ അഥവാ മുസ്ലിമായ ഒരു മനുഷ്യനും കുഫറിനും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണ്. മുസ്ലിമിന്റെ അടയാളമാണ് നമസ്കാരം. 24 മണിക്കൂറുണ്ട് ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരാമലും ഇതുപോലെയാണ്. സകാത്തിനേക്കാളും നോമ്പിനേക്കാളും ഹജ്ജിനേക്കാളും അഫ്ദലാണ് സലാ, നിസ്കാരം. ഹജ്ജിനേക്കാളും അഫ്ദലാണ് സലാ, നിസ്കാരം. മനസ്സിലായോ? എത്ര പൈസ ചെലവാക്കിയിട്ടാണ് ഹജ്ജ് ചെയ്യുന്നത്? പൈസ കൊടുക്കുന്നില്ലേ സകാത്തിന്? ബുദ്ധിമുട്ടുന്നില്ലേ നോമ്പിന്? ഉണ്ട്. ഏറ്റവും അഫ്ദൽ അമലത സലാത്ത്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല, ഇതെല്ലാം നിർബന്ധ കാര്യങ്ങളാണ്, അതിനനുസരിച്ച് സക്കാത്തിന്റെ നിസാബ് എത്തിയാൽ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധം. നോമ്പ് ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ ഏത് പുരുഷനും സ്ത്രീക്കും നിർബന്ധമാണ് റമദാനിലെ നോമ്പ്. ഹജ്ജ് അതിന് സാധിക്കുന്ന ഏതൊരാൾക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമാണ്, സംശയമില്ല. പക്ഷെ നിർബന്ധമായ കാര്യങ്ങളിൽ ഏത് ആമല വെച്ച് നോക്കിയാലും ഏറ്റവും അഫ്ദൽ അതാണ് സലാ, നിസ്കാരം. എത്ര എത്രയാണ് അതിന്റെ ഫളൽ? സലാത്ത് തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. ഇന്ന സലാത്ത്, നിസ്കാരം, തൻഹാ, അത് തടയുന്നു, അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നീചവും വൃത്തികെട്ടതുമായ കാര്യങ്ങളിൽ നിന്ന്. കാരണം ഒരാളുടെ സലാ അത് നേരെയായാൽ അയാളുടെ എല്ലാം നേരെയാവുന്നതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അമീർമാരിൽ ഒരാൾക്ക് കത്തെഴുതി, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാ, മൻ ഹഫിളഹ وحافظ عليها فقد حفظ دينه ومن ضيعها فهو لما سواها الضياء. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ കാര്യം അത് സലാ, നിസ്കാരമാണ്. ആരത് സൂക്ഷിച്ചോ അവൻ അവന്റെ ദീൻ സൂക്ഷിച്ചിരിക്കും. ആരത് പാഴാക്കിയോ അവൻ ബാക്കിയുള്ള കാര്യത്തിൽ അങ്ങേറ്റം പാഴാക്കുന്നവനായിരിക്കും. നിസ്കാരം ദയായതാണെങ്കിൽ അവനെല്ലാം ദയായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔവലുമ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സലാത്തുഹ് ഫഇൻ സലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ വഇൻ ഫസദത് ഖാബ വഖസിർ. അല്ലാഹു ആദ്യം വിചാരണ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ആദ്യം ചോദിക്കുക നിസ്കാരത്തെ കുറിച്ച്. അത് നന്നായാൽ അവൻ വിജയിച്ചു, അത് ദുഷിച്ചാൽ ഖാബ വഖസിർ, അവൻ തുലഞ്ഞുപോയി. അതുകൊണ്ട് ഒരിക്കലും സഹോദരങ്ങളെ അത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. നമ്മളെ കുട്ടികൾ അതിനാണ് നമ്മൾ വളർത്തേണ്ടത്. എത്ര എത്ര കുട്ടികളുണ്ട്, അവർ സ്കൂളുകളിൽ അവർ പോകുന്നു, നിസ്കരിക്കാൻ അവർക്ക് സൗകര്യമില്ല, നിസ്കരിക്കാൻ സൗകര്യമില്ല, നിസ്കരിക്കാൻ അവരെ വിടുന്നില്ല. പ്രായപൂർത്തിയായ എത്ര എത്ര കുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ അവിടെ നടക്കുന്ന നാനാവിധത്തിലുള്ള ഹറാമുകൾക്ക് പുറമെ ഇതും അവർ നിസ്കാരം കൂടി. ശൈത്താൻ എത്ര വലിയ കെണിയിലാണ് ഈ ഉമ്മത്തിനെ പെടുത്തിയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കും. അള്ളാഹുവിന്റെ ദീനിന്റെ അസൽ, ദീനിന്റെ തൂണായ ദീനിന്റെ അമു തൂണാണ് നിസ്കാരം. അതില്ലാതെ എത്ര കുട്ടികൾ ഈ ദുനിയാവ് വാരി പിടിക്കാൻ വേണ്ടി പഠിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് അവരവിടെ പഠിക്കുന്നത്? പഠിക്കാനാണ് കുട്ടികൾ പോകുന്നത്? ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ 10-15 കൊല്ലം നമ്മൾ കുട്ടികൾ പോയിട്ട് അവിടെ പഠിപ്പിക്കുന്നൊക്കെ അവരത് മുഴുവൻ പഠിക്കാനാണ്, ദുനിയാവിന്റെ ഉപകാരമുള്ള വിജ്ഞാനം അവർ പഠിക്കാനാണ് ചെലവാക്കിയിരുന്നതെങ്കിൽ ഇങ്ങനൊന്നും ആവൂല. നമ്മൾ ഒരിക്കലും ഇങ്ങനല്ല ഉണ്ടാവുക. അതെല്ലാം നമുക്ക് സ്കൂളിൽ പഠിച്ച നമുക്കൊക്കെ അറിയില്ല നമ്മളെന്തിനാ പോയത്, ഇത്രയും വർഷം എന്തിനാണ് പോയത് നമുക്കറിയാലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിലുള്ള ഒരുപാട് മഹാസി ഫസാദുകൾക്ക് പുറമെ ഇതും സുബ്ഹാനല്ല. എത്ര വലിയ ഫസാദാണ്, എത്ര വലിയ ഫസാദാണ് അവിടെ ഉള്ളത്. നിസ്കരിക്കാൻ എന്റെ മകൻ നിസ്കരിക്കുന്നില്ല, ലോഹറും അസുറും നിസ്കരിക്കുന്നില്ല, ലോഹറിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ നിസ്കാരത്തിന് സമയം കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനോട് നീ എന്ത് മറുപടി പറയും? ഈ ദുനിയാവ് പഠിപ്പിക്കാൻ അയച്ചുവെന്നോ? ഏത് വിജ്ഞാനം നിന്റെ കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു ചോദിക്കുക? അത് പഠിപ്പിക്കാത്തതിന് അള്ളാഹു നിന്നെ ശിക്ഷിക്കുവോ? ഇതിന് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളിൽ ഓരോരുത്തരും റായിൻ ഭരണാധികാരികളാണ്, അവരവരുടെ പ്രജകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും പാടില്ല, വലിയ അപകടം. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ കുറ്റവാളികളായി തീർന്നാൽ ദുനിയാവിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാകും? ഒന്നും കിട്ടുകയില്ല, ഒന്നും കിട്ടുകയില്ല. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവനല്ലാതെ യഥാർത്ഥ തുമഅനീന തയ്യിബത്തായ ജീവിതം ഉണ്ടാവുകയില്ല. ഇന്നല്ല ബറാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, ഇന്നല്ല ബറാറ ലഫീ നഈം. ബിർറ് ചെയ്യുന്ന ആളുകൾ അവർ നഈമിലാണ്, സുഖത്തിലാണ്, സന്തോഷത്തിലാണ്. സ്വർഗത്തിൽ സുഖത്തിൽ മാത്രമല്ല, ദുനിയാവിലും അവർ നഈമിലാണ്. താഅത്തിന്റെ നഈം, ജന്നത്തു താഅ. ഈ ദുനിയാവിലൊരു സ്വർഗമുണ്ട്, അതിൽ കയറിയവർക്കല്ലാതെ പരലോകത്ത് സ്വർഗത്തിൽ കയറാൻ സാധിക്കുകയില്ല എന്ന് പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജന്നത്തു താഅ? അള്ളാഹുവിനനുസരിച്ചത് കൊണ്ട്, അവനെ യഥാർത്ഥ മഹബ്ബത്ത് വെച്ചതുകൊണ്ട്, അവന്റെ ഖദറിൽ യഥാർത്ഥ ഈമാനുള്ളത് കൊണ്ട് ഒരു മുഅ്മിന്റെ കൽബിലുണ്ടാകുന്നതാണത്. ആ ആശ്വാസം, സമാധാനം, അതൊരിക്കലും ഫുജ്ജാറുകൾക്ക് ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ ദീൻ പാഴാക്കി കളഞ്ഞ ആളുകൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യസ്ബഅാൻ, രണ്ടുപേർ വയറുനിറയില്ല ഒരിക്കലും, ഒരിക്കലും വയറുനിറയില്ല. എന്താണത്? രണ്ടുപേരൊക്കെ, ഒന്ന് താലിബു ഇൽം, മറ്റൊന്ന് താലിബു ദുനിയ. ഒന്ന് താലിബു ഇൽം, താലിബു ദുനിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, വയറുനിറയില്ല ഒരിക്കലും, തീർന്നു പോവുകയില്ല. കാരണം ഒരാൾ കടലിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നു, വലിയൊരു സംഭരണയിൽ അയാൾ വെള്ളം ശേഖരിക്കാൻ, അയാൾക്ക് ശേഖരിക്കുന്നേന വെള്ളം കിട്ടും, ശരിയാണ്, അയാളുടെ സംഭരണിയിൽ വെള്ളം നിറയും. പക്ഷെ കടലിന് എന്താണ് തീർന്നു പോവുക? തീർന്നു പോകുമോ? ഇല്ല. എന്നതുപോലെയാണ് എൽമ് സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, തീർന്നു, അയാൾക്ക് കിട്ടുന്നത് അയാൾ പഠിക്കുന്നതിനനുസരിച്ച് അയാൾക്ക് കിട്ടും. പക്ഷെ അപ്പുറത്തുള്ളത് അത് തീരാത്തതായിട്ടാണ് അയാൾക്ക് തോന്നുന്നത്. അള്ളാഹു തലബത്തു എൽമായി നമ്മേവരെയും ആ മാർഗത്തിൽ മരിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നവരായി അവൻ നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. ആമീൻ. ദുനിയാവ് അതിന്റെ പിന്നാലെ പോയാലോ? ഒരിക്കലും വയറിനറിയില്ല. എത്ര എത്ര ആളുകൾ അവർ പല കച്ചവടങ്ങളും തുടങ്ങിയിട്ടുള്ള എന്തിനാണ്? ഇതിൽ കുറച്ച് പൈസ ഉണ്ടാക്കി പിന്നെ സ്വസ്ഥമായി ജീവിക്കാം. എപ്പോഴാണ് അവന് സ്വസ്ഥതയോടെ ജീവിക്കാൻ മാത്രം പൈസ അവൻ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരിക്കലും അത് തീരുമില്ലല്ലോ. ഇല്ല, അതിനപ്പുറത്ത് അതിനപ്പുറത്ത് ഇനിയപ്പുറം വേറെ തുടങ്ങണം, അപ്പുറം വേറൊരു ബ്രാഞ്ച് തുടങ്ങണം, പിന്നീടുള്ളത് അത് നിലനിൽക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചലുകൾ, ഇതെപ്പോ തീരൂ? തീരൂല. എത്ര എത്ര ആളുകൾ വിദേശത്തേക്ക് പോയിട്ടുണ്ട്, എന്തിനാണ് പോകുമ്പോ? ചിലപ്പോ നീ തക്കി നിന്നാൽ കുറച്ച് അത്യാവശ്യം നാട്ടിലേക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ വന്ന് സ്വസ്ഥമായി ജീവിക്കാം. എപ്പോഴാണ് അത് സ്വസ്ഥമായി ജീവിച്ചിട്ടുള്ളത്? ഇല്ല, എനിക്ക് ജോലി പോകണം, അല്ലെങ്കിൽ വല്ല അസുഖമായി നാട്ടിലേക്ക് വരണം, അല്ലേ? ഇങ്ങനെയാണ്. കാരണം ദുനിയാവിന്റെ തലബിൽ നമ്മൾ നിന്നാൽ ഇങ്ങനെയാണ് അതിന്റെ അവസ്ഥ. എന്നാൽ വമൻ കാനത് ആഖിറത്തു ഹമ്മുഹു, ആരുടെ ഹമ്മാണ് ആഖിറത്തായിട്ടുള്ളത്, അവന്റെ ഏറ്റവും വലിയ ചിന്ത പരലോകമായിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവ് അവന്റെ മുന്നിൽ കൊണ്ടുവന്നു കൊടുക്കും. റാഗിമ, അവന് വേണ്ടത് അത്രയും. അവന്റെ ഫഖർ, അവനൊരിക്കലും അവന്റെ ഗിനയാണ് അവന്റെ കൺമുന്നിൽ ഉണ്ടാവുക, ഐശ്വര്യവും അതുപോലെ ഖൈറുമാണ് അവന്റെ കൺമുന്നിൽ ഉണ്ടാവുക. എന്നാൽ ദുനിയാവാണ് ഒരുത്തന്റെ ഹം, അള്ളാഹു അവന്റെ കൺമുന്നിൽ അവന്റെ ഫഖറാണ് ഉണ്ടാവുക. ദാരിദ്ര്യം, കൺമുന്നിൽ എപ്പോഴും ദാരിദ്ര്യം, പോക്കറ്റിൽ പൈസ ഉണ്ടായിട്ട് എന്താണ്? കൺമുന്നിൽ കാണുന്നത് ദാരിദ്ര്യമാണ്. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا. شيطان നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞു പേടിപ്പിക്കുന്നു, വൃത്തികേട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അല്ലാഹു ആകട്ടെ അവൻ വാഗ്ദാനം ചെയ്യുന്നത് മഗ്ഫിറത മിൻഹു വഫദല, അവന്റെ മഗ്ഫിറത്താണ് അവന്റെ ഫദലാണ്, അവന്റെ ഔദാര്യമാണ്. അതുകൊണ്ട് നീ ഇസ്തിഗ്ഫാർ ചെയ്യും, അല്ലാഹു നിനക്ക് അവന്റെ ഫദൽ തരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇതാ കാഫറിന്റെ അടയാളമായ നിസ്കാരം ഉപേക്ഷിക്കൽ, മുസ്ലിമിന്റെ അടയാളമായ നിസ്കരിക്കൽ. അത് നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള പറഞ്ഞ എന്താ? വകാന യഅമുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ, തന്റെ കുടുംബത്തോട് സലാത്തും സകാത്തും കൽപ്പിക്കുന്ന ആളാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ എന്താണ്? റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബന വതഖബ്ബൽ ദുആ, അല്ലാഹു എന്നെയും എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയുടെ വീട്ടിലേക്ക് കയറാൻ, അപ്പോൾ ഉണ്ട് അവിടെ ഒരു കുട്ടി, ഏയ് മൈമൂനയുടെ വീട്ടിലേക്ക് കയറാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്, ചെറിയ കുട്ടിയാണ്. റസൂലുള്ളാഹിന്റെ ചോദ്യം എന്താണ്? അസല്ലൽ ഗുലാം, വീട്ടിൽ വന്ന കുട്ടിയാണ്, ഭാര്യയുടെ സഹോദരിയുടെ മകനാണ്. റസൂലുള്ളാഹിന്റെ ചോദ്യം അസല്ലൽ ഗുലാം, കുട്ടി നിസ്കരിച്ചോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം. നമ്മള് പല കുട്ടികളും നിസ്കരിച്ചു, എന്താണ്? അവരവരുടെ ഒഴിക്കാൻ, അവർ പഠിച്ചുകൊണ്ടിരിക്കാം, അവർ ദുനിയാവിലെ വലിയ പഠനം പഠിച്ചുകൊണ്ടിരിക്കാം, അവർ തീർന്നിട്ടില്ല. അവന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയി പഠിച്ചത് കൂടാണ്ട് വീട്ടിലേക്കും കൊടുത്തിട്ടുണ്ട് കെട്ട്, തീർന്നിട്ടില്ല, തീരുകയില്ല. അത് കഴിഞ്ഞ് അവന് ട്യൂഷന് പോകാനുണ്ട്, അവിടുന്ന് കൊടുത്തതുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കെണിയിലാണ് ശൈത്താൻ നമ്മുടെ ഉമ്മച്ചിനെ പെടുത്തിയിട്ടുള്ളത്. എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം? എന്താണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിനെ കുറിച്ച് അവരെന്താണ് അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഏതെങ്കിലും ഈ ദുനിയാവിന്റെ വിജ്ഞാനം പഠിക്കാൻ പോയ വിദ്യാലയങ്ങളിൽ ഏതെങ്കിലും ഒരു അധ്യാപകൻ എപ്പോഴെങ്കിലും അള്ളാഹനെ സൂക്ഷിക്കണം കേട്ടോ, ഇത്തഖില്ല എന്ന് നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കോ? ഒരിക്കലും പറഞ്ഞു കൊടുക്കും. എന്ത് ഖൈറാണ് അവിടെ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മജ്ലിസിൽ അള്ളാഹനെ ദിക്ർ ചെയ്യാത്ത ഒരു മജ്ലിസിൽ ഒരു ഖൈറില്ല. ഒരു മജ്ലിസ്, ഒരു സംസാരം, അവിടെ അള്ളാഹനെ ദിക്ർ ചെയ്തില്ല, അള്ളാഹിനെ കുറിച്ച് ഒന്നും പറഞ്ഞു, അവിടെ ഒരു ഖൈറും ഇല്ല. ഇത് ദീനില്ല എന്ന് മാത്രമല്ല, ദീനിന് നേരെ എതിരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മുഴുവൻ ദുനിയാവ് മാത്രം, ദുനിയാവ് മാത്രം. ദുനിയാവിൽ എന്താണ് ജീവിത വിജയം നേടാൻ എന്ത് ചെയ്യണം? ആരാണ് മാതൃകാ പുരുഷന്മാർ? കുറെ കുഫ്ഫാറുകൾ. അള്ളാഹുവിന്റെ ഗളബും ലഅനത്തും കിട്ടിയ ആളുകളായിരിക്കും. പിന്നെ പഠിക്കുന്ന എന്താണ്? വൃത്തികെട്ട പല കാര്യങ്ങൾ. കാണുന്നത് എന്താണ്? വൃത്തികേടുകൾ. അധ്യാപകരാരാണ്? കുഫ്ഫാറുകൾ, വൃത്തികെട്ട ആളുകൾ, വൃത്തികെട്ട വേഷം ധരിച്ചു വരുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കെണിയിലാണ് നമ്മൾ ഉമ്മച്ചിനെ ശൈത്താൻ പഠിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു ഖൈറിന്റെ താക്കോലുകളാക്കി നമ്മെ മാറ്റുമാറാകട്ടെ. ശർറ് പൂട്ടികളയുന്ന മിഗ്ലാക്കുകളാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. വലം നകുനു തുഈമുൽ മിസ്കീൻ, അവർ പറയുന്നു ഞങ്ങളായിരുന്നില്ല നുതഈമുൽ മിസ്കീൻ, മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല. അതോ അള്ളാഹുവിനോടുള്ള ഹക്കും അവർ പാലിച്ചില്ല, പടപ്പുകളോടുള്ള ഹക്കും പാലിച്ചില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, വകുന്നാ നഖൂദ് ഞങ്ങൾ മുഴുകിയിരുന്നു, മഅൽ ഖായിദീൻ മുഴുകിയ പലരുടെയും കൂടെ. ഇതിനെക്കുറിച്ചാണ് ഇമാം ഖത്താദ പറഞ്ഞിട്ടുള്ളത്, അവർ അറിയാത്തത് പറയുന്നവരായിരുന്നു, അറിയാത്തത് പറയുന്നവരായിരുന്നു. പലരും പലതിനും മുഴുകി. ഏത് ശർറിന്റെ ആൾ വന്നാലും അതിന്റെ കൂടെ അവരുണ്ട്. ഏത് സംശയത്തിന്റെയും ദീനിൽ ശുഭത്തുണ്ടാക്കുന്നവരുടെയും കൂടെ അവരുണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങൾ. വകുന്ന നുകദ്ദിബു ഞങ്ങൾ നിഷേധിച്ചിരുന്നു യൗമുദ്ദീനെ, അഥവാ ഖിയാമത്ത് നാളിനെ. ഹറ്റാ അച്ചാൻ അൽ യഖീൻ ഞങ്ങൾക്ക് വരുന്നത് വരേക്കും അൽ യഖീൻ. യഖീൻ എന്നാൽ ഇവിടെ ഉദ്ദേശം എന്താണ്? മരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് ജാഅഹു യഖീൻ. ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ത് വന്നിട്ടുണ്ട്? യഖീൻ വന്നിട്ടുണ്ട്. എന്താണ് യഖീൻ? മൗത്ത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹദീസിൽ വന്നിട്ടുള്ളതാണ് മരണത്തിന് യഖീൻ എന്ന വാക്ക്. ഇവിടെയും യഖീൻ എന്നാൽ മരണം എന്നാണ് അർത്ഥം. ഇവര് പറഞ്ഞു, ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങൾ എന്താ ചെയ്തത്? ഖിയാമത്ത് നാളെ ഞാൻ നിഷേധിച്ചു. പല ഷറിലും മുഴുകി അവരുടെ കൂടെ ഞങ്ങൾ മുഴുകി. പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തില്ല, ഞങ്ങൾ നിസ്കരിച്ചില്ല. ഇതിൽ നിന്ന് തെളിവ് പിടിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ തർസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുക, ആവർത്തിക്കുന്ന അള്ളാഹു പറയുന്നു, ഫമാ തംഫഉഹും അവർക്ക് ഉപകാരപ്പെടുകയില്ല. നഫഅ എന്നാൽ ഉപകാരപ്പെട്ടു. ഫമാ തംഫഉഹും അവർക്ക് ഉപകാരപ്പെടുകയില്ല. ശഫാഅത്തു ശാഫിഈൻ ശുപാർശകരുടെ ശുപാർശ. ശഫാഅത്ത് ഉപകാരപ്പെടുകയില്ല. ആരുടെ ശുപാർശ? ശാഫിഅ എന്നാൽ ശുപാർശ ചെയ്യുന്ന ആൾ. ശാഫിഈൻ ശുപാർശ ചെയ്യുന്ന ആളുകൾ. ആരൊക്കെയാണ് ശുപാർശ ചെയ്യുക? ഒന്ന് അൽഅംബിയ, അൽ മലായിക, അൽ മുഅ്മിനൂൻ. ഇവരൊക്കെ ശുപാർശ ചെയ്യും അള്ളാഹുവിനോട്. എന്താണ് ശുപാർശ? ശുപാർശ എന്നാൽ അള്ളാഹു അനുവദിച്ചവർക്കല്ലാതെ ശുപാർശ ചെയ്യാൻ സാധിക്കില്ല. ഇനി ആർക്ക് വേണ്ടിയാണ് ശുപാർശ? അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ രണ്ടു ഭാഗത്തും അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടെങ്കിലല്ലാതെ ശഫാഅത്ത് കിട്ടുകയില്ല. പിന്നെ ശഫാഅത്ത് കൊണ്ടുള്ള ഉപകാരം എന്താണ്? ആർക്കാണോ അള്ളാഹു അതിന് അവസരം നൽകുന്നത് അവർക്ക് കൊടുക്കുന്ന വലിയ പദവിയാണ്. അതുപോലെ മുഅ്മിനുകൾക്ക്, പാപികൾക്ക് അതിന്റെ ഉപകാരം ഉണ്ടാവും. തൗഹീദ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ നരകത്തിൽ പെട്ടുപോയി അവരുടെ പാപങ്ങളുടെ പേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനുകൾ അള്ളാഹുവിനോട് വാദിക്കും സ്വർഗത്തിൽ വെച്ച്, അള്ളാഹുവെ ഞങ്ങളുടെ കൂടെ സുജൂദ് ചെയ്തവരായിരുന്നു അവർ, അവരെന്താണ് ഞാൻ നരകത്തിൽ എന്ന് പറഞ്ഞ് മുഅ്മിനുകൾ അള്ളാഹുവിനോട് വാദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം മൗദുഉ സുജൂദ്, സുജൂദിന്റെ ഭാഗം അവിടെ തീ തിന്നുകയില്ല എന്നാണ്. ചില ഉലമാക്കൾ അല്ലാഹു ആലം, അള്ളാഹുവിനെ ദിക്ർ ചെയ്ത നാവും തീ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞിട്ടുള്ള നരകം പല ദാറുകളാണ്. നരകം എന്നാൽ പല ദാറുകളുണ്ട്. ദാർ എന്നാൽ ഭവനം, വീട് എന്നൊക്കെ നിർത്തുന്നുണ്ട്. പല ദാറുകളാണ് നരകം. ചിലർ കുഫ്ഫാറുകൾക്കുള്ള ദാറ് വേറെ, മുഅ്മിനുകളിലെ ശിർക്കും കുഫറും ചെയ്യാത്ത മറ്റു പാപങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുടെ ദാർ അത് വേറെ. അപ്പോ കുഫ്ഫാറുകളുടെ ദാർ അതൊരിക്കലും അവർക്ക് അവിടുന്ന് രക്ഷയില്ല, അവരെ മുഴുവനായി അത് കരിച്ചു കളയും. എന്നാൽ മുഅ്മിനുകളുടെ ദാറാകട്ടെ അവിടെ മുഴുവൻ ശിക്ഷയല്ല, മറിച്ച് അവരുടെ ചില ഭാഗങ്ങൾ ശിക്ഷിക്കപ്പെടും, ചില ഭാഗങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല. അതിൽപ്പെട്ടതാണ് മൗദുഉ സുജൂദ്, സുജൂദ് ചെയ്ത സ്ഥലം. അവരെ അതിലൂടെ തിരിച്ചറിയപ്പെടും എന്നാണ്. അതാകട്ടെ, ആ ദാറാകട്ടെ, അവിടെ ആ ദാർ പിന്നീട് കാലിയാകും. അവരെ അവിടെയുള്ള ആളുകളെ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു തആല മോചിപ്പിക്കും, അതോടെ അത് കാലിയാകുമെന്ന്. എന്നാൽ കുഫ്ഫാറുകളുടെ, മുശ്രിക്കുകളുടെ നരകം, നഊദു ബില്ലാഹ്, അത് ബാക്കിയാവുകയില്ല. അവരവിടെ ഖാലിദീന ഫീഹ അബദ അബദൽ ആബാദ്, കാലാകാലം അവരവിടെ കിടന്നിരിയുന്നതാണ്. അവരെ മുഴുവനായും അത് കരിച്ചു കളയും. അവരെ ഏത് എല്ലാ ഭാഗത്തു നിന്നും അവരെ തീവലയം ചെയ്യും എന്നാണ്. മുഅ്മിനുകളിലെ ആസി അൽ ഉസാത്ത്, തെറ്റുകൾ ചെയ്ത, ശിർക്കോ കുഫ്രോ അല്ലാത്ത തെറ്റുകൾ ചെയ്ത ആളുകളാകട്ടെ, അവർ ഇതല്ലാത്ത നരകത്തിലാണ് ഉണ്ടാവുക എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ തഹ്ഖീഖ് ചെയ്തിട്ടുള്ളത്. വല്ലാഹു അലം. നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ ഐ മൻ കാന മുത്തസിഫൻ ബിഹാദിഹി സിഫാത്ത്. ഇബ്നു കസീർ പറയുന്നു, ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലത്തെ നിസ്കരിക്കാത്ത, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്ത, പല ബിദഅത്തുകളിലും മുഴുകിയ, തെറ്റുകളിൽ മുഴുകിയ, അതുപോലെ യൗമുദ്ദീനെ നിഷേധിച്ച ആളുകൾ, ഫഇന്നഹു ലാ തൻഫഉഹു യൗമൽ ഖിയാമത്തി ശഫാഅത്തു ശാഫിഇൻ ഫീ, ഒരു ശുപാർശകന്റെ ശുപാർശയും അവർക്ക് ഉപകാരപ്പെടുകയില്ല. ലിയന്ന ശഫാഅത്ത ഇന്നമാ തുൻജഉ ഇദാ കാന അൽ മഹല്ലു ഖാബിലൻ. കാരണം ശുപാർശ ഉപകാരപ്പെടുന്നത് ശുപാർശ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത് ആർക്കാണ്? ആ മഹൽ ആർക്കു വേണ്ടിയാണോ ശുപാർശ? അത് സ്വീകരിക്കപ്പെടുമെങ്കിൽ മാത്രമാണ്. എന്നാൽ ഫഅമ്മാ മൻ വാഫല്ലാഹ കാഫിറ യൗമൽ ഖിയാമത്തി ഫഇന്നഹു ലഹു നാറു ലാ മഹാല ഖാലിദൻ ഫീഹാ. എന്നാൽ കാഫിറായി മരണപ്പെട്ടവന് അവന് നരകമാണ് ശാശ്വതമായിട്ടുള്ളത്, ഒരു രക്ഷയും അവിടെ നിന്നില്ല. അല്ലാഹു പറയുന്നു, ഫമാലഹും അനിത്തദ്കിറതി മുഅരിദീൻ. ഫമാലഹും, ഇവർക്കെന്തു പറ്റി? അനിത്തദ്കിറതി, ഈ ഓർമ്മപ്പെടുത്തലിൽ നിന്ന്. മുഅരിദീൻ, അവർ തിരിഞ്ഞുകളയുകയാണെങ്കിലോ. എന്നിട്ട് അല്ലാഹു തന്നെ പറഞ്ഞു, ഉദാഹരണം നോക്ക്, കഅന്നഹും ഹുമുറും മുസ്തംഫിറ ഫറത് മിൻ ഖസ്വറ. കഅന്നഹും, അവരെ ആരെപ്പോലെയുണ്ട്? ഇതാ ഇത് ഈ ഹക്ക് ആണ് അവരെ ഉപദേശിക്കുന്നത്, ഈ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടേക്കണം എന്നാണ് അവരെ താക്കീത് ചെയ്യുന്നത്. പക്ഷെ അവരത് കേട്ടാൽ ഓടുന്നു. ആരെപ്പോലെ? ഹുമുറിനെ പോലെ. ഹിമാർ എന്നാൽ കഴുതെന്ന്, അതിന്റെ ജമാണ് ഹുമുർ. വളരെ മോശമായ ഉദാഹരണമാണ് അല്ലാഹു അവർക്ക് പറഞ്ഞിട്ടുള്ളത്. ഏതുപോലെ മസലു ലദീന ഹുമ്മിലു തൗറാത തുമ്മ ലം യഹ്മിലുഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. വേറൊരു കൂട്ടർക്ക് അല്ലാഹു പറഞ്ഞു, അഫറഅയ്തല്ലദീ കഫറ ബിആയാതിന. എന്താണ് ആയത്? ഒരു ഒരുത്തനെ നീ കണ്ടില്ലേ, അഫറഅയ്തല്ലദീ ആതൈനാഹു ആയാതിന ഫൻസലഖ മിൻഹ ഫഅത്ബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ ولو شئنا لرفعناه بها ولكنه اخلد الى الارض واتبع هواه فمثله كمثل الكلب ان تحمل عليه يلهث او تتركه يلهث. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല മോശമായ ഉദാഹരണങ്ങളാണ് മോശപ്പെട്ട ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളത്. കാന്നഹും ഹുമുറുൻ, കഴുതകളെ പോലെയാണ് അവർ. മുസ്തംഫിറ, മുസ്തംഫിറ എന്നാൽ ഓടിക്കളയുന്ന. അതിന് നാഫിറ എന്ന് പറഞ്ഞാൽ മതി, അല്ലാഹു മുസ്തംഫിറ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ ബലീഗായ പ്രയോഗമാണ്. ഓടിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ തന്നെ ചില ഭാഗങ്ങൾ ഓടിക്കുന്നത് പോലെ, തന്നെ തന്നെ പൊടിച്ചോടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയുള്ള ഒരു പ്രയോഗമാണ്. മുസ്തംഫിറ പേടിച്ചോടുന്നു, വല്ലാത്തോട്ടമാണത്. അങ്ങനെ ഓടുന്ന കഴുതകളെ പോലെ. ഫറത്ത്, അതോടി, ആ കഴുത ഓടി, കഴുതകളോടി. മിൻ കസ്വറ, കസ്വറ എന്നാൽ അതിനർത്ഥം, രണ്ട് തഫ്സീർ അതിന് വന്നിട്ടുണ്ട്. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് അസദ്, അസദ് എന്താ? സിംഹം. സിംഹത്തെ കണ്ട അങ്ങനെ ഓടും കഴുത എന്നതുപോലെ. മറ്റൊന്ന് റാമിൻ, റാമിൻ അമ്പയുന്ന വേട്ടക്കാരൻ. അങ്ങനെ രണ്ടർത്ഥമുണ്ട് കസ്വറ എന്ന വാക്കിന്. ഇവരെ കണ്ടാൽ ഓടുന്നത് പോലെ ഓടുകയാണ് ഈ കുഫ്ഫാറുകൾ. തദ്കിറ കേട്ടാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കേട്ടാൽ അവരിങ്ങനെ ഓടുകയാണ്. كأنهم في نفارهم عن الحق وإعراضهم عنه حمر من حمر الوحش. കാട്ടുകഴുതകൾ ആണല്ലോ, സിംഹത്തിൽ നിന്ന് ഓടാൻ നാട്ടിലുള്ള കഴുതല്ലല്ലോ, കാട്ടിലുള്ളതാണ്. ഹുമുറുൽ വഹ്ഷ്, അവരോടാണ് അല്ലാഹു ഇവരെ ഉപമിച്ചിട്ടുള്ളത്. ഇദാ ഫറത് മിമ്മ യുരീദു സൈദഹ മിൻ അസദിൻ, സിംഹത്തിൽ നിന്ന് ഓടുന്ന. മറ്റു ചില തഫ്സീർ പ്രകാരം മിൻ റാമിൻ, അമ്പയ്യുന്ന വേട്ടക്കാരിൽ നിന്ന് ഓടുന്ന ഹുമുറിനെ പോലെ. ഹുമുർ, ഹിമാറിന്റെ ജമാണ് ഹുമുർ. എന്നാൽ അത് ലമ്മ ചെയ്ത് സുക്കൂൻ ചെയ്ത് വായിച്ചാൽ അർത്ഥം മാറും, മനസ്സിലായോ? ഹുമുർ. അപ്പൊ എന്താണ് ചുവപ്പ് നിറത്തിലുള്ളത് എന്നാ അർത്ഥം. അതാണ് ചുവപ്പ് ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഖൈറുല്ലക മിൻ ഹുമ്രിൻ നഅം. അവിടെ ഹുമുറല്ല, നിന്നെ കൊണ്ട് ഒരാളെ ഹിദായത്തിലാകുന്നതാണ് നിനക്ക് നല്ലത്, നിനക്ക് എന്ത് കിട്ടുന്നതിനേക്കാളും. ഹുമ്രിൻ നഅം, അവിടെ ഹുമുർ വായിക്കരുത്, ഹുമ്ര അഥവാ അഹ്മർ ചുവപ്പ്. അതിനെ ജമാക്കി ഹുമർ, സുക്കൂൻ. എന്നാൽ ഹിമാർ എന്നതിന്റെ ജമാക്കി പറയുമ്പോൾ ബമ്മ, ഹുമുർ. ഹുമുർ എന്ന് വായിക്കരുത്, ഹുമുർ. അതുപോലെയാണ് ഖുബൂസി വൽ ഖബായിസ്, ചില ആളുകൾ ഖുബ്സി വൽ ഖബായിസ് എന്ന് വായിക്കുന്നത് കേൾക്കാറുണ്ട്. അതിലേറ്റവും ശരിയായ വായന, അങ്ങനെ ഒരു തഫ്സീർ അതിന് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു വായന അതിന് വന്നിട്ടുണ്ട്, അല്ലാഹു അലം. അതിൽ കൂടുതൽ ശരിയായിട്ടുള്ള എന്താണ്? മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്നാണ്. ഖുബൂസ്, ഖുബ്സ് എന്നാൽ വൃത്തികേട്, മോശപ്പെട്ടത് എന്നാണ് എന്റെ അർത്ഥം. ഖുബ്സ് എന്നാൽ ഖുബുസ് എന്നായാൽ ഖബീസിന്റെ ജമാഅത്ത്. ഖബീസ് ആരാണ്? ശൈത്താൻ ആണ്, ശൈത്താൻ. ഖബീസത്തുൻ, വൃത്തികെട്ടവൾ. അവിടെ എന്റെ അതുകൊണ്ട് ഉദ്ദേശം ആരാണ്? പെൺ ശൈത്താൻ, ശൈത്താന. അതിന്റെ ജമാണ് ഖബായിസ്. അപ്പൊ ഖുബ്സ് എന്നായാൽ അർത്ഥം മാറി, വൃത്തികേടുകൾ, മ്ലേച്ഛകരമായ കാര്യങ്ങൾ എന്നാണ് എന്റെ അർത്ഥം. എന്നാൽ ഖുബുസ് എന്നാൽ ഖബീസിന്റെ ജമാഅ്. അപ്പൊ ഹമീർ അല്ലെങ്കിൽ ഹിമാർ, ഇതിന്റെ ജമാഅ് ഹുമുർ. കാന്നഹും ഹുമുറും മുസ്തംഫിറ ഫറത് മിൻ ഖസ്വർ. ഫറ എന്നാൽ ഓടുക. ഫഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക. ഫഫിറു ഇലല്ലാഹ് ഫറത് മിൻ ഖസ്വർ. بل يريد كل امرئ منهم ان يؤتى صحفا منشرة. بل يريد بل انال يريد ഉദ്ദേശിക്കുന്നു كل امرئ امرؤ انال അതിന്റെ അർത്ഥം ഒരാൾ, ഒരു പുരുഷൻ. അതുകൊണ്ടാണ് സ്ത്രീക്ക് എന്ത് പറയുന്നത്? ഇമ്രഅതുൻ, ഇമ്രഅതുൻ. بل يريد كل امرئ ഓരോ മനുഷ്യനും ഓരോരുത്തരും منهم അവരിൽ നിന്ന് അഥവാ കുഫാറുകളിൽ നിന്ന് ഓരോരുത്തരും ഉദ്ദേശിക്കുന്നു അയ്യു അവന് കിട്ടണമെന്ന്, നൽകപ്പെടണമെന്ന്. ആ ച എന്നാൽ നൽകിയ എന്നാണ് അതിന്റെ അർത്ഥം. ആ ച യു തി എന്നാൽ നൽകുന്നു. ഊതിയ നൽകപ്പെട്ടു, അതിന് മുതാരാണ് യു ച നൽകപ്പെടണമെന്ന്. അയ്യു ച നൽകപ്പെടണമെന്ന്. സുഹുഫൻ മുനശ്ശറ, സഹീഫ എന്നതിന്റെ ജമാഅണ് സുഹുഫ്, ഏടുകൾ. മുനശ്ശറ നിവർത്തപ്പെട്ട ഏടുകൾ ഓരോരുത്തർക്കും കിട്ടണമെന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറയുന്നു ബൽ യുരീദു കുല്ലു വാഹിദിൻ മിൻ ഹൗലാഇൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കുകളിൽ ഓരോരുത്തരും ഉദ്ദേശിക്കുന്നു അയ്യുനസ്സില അലൈഹി കിതാബൻ കമാ അൻസല അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് വേണം? അല്ലാഹു കിതാബ് ഇറക്കിത്തരണം, ഈ പറയുന്ന കാര്യങ്ങൾ സത്യം എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. ഐനാത് കിബ്റാണ്, അള്ളാഹുവിന്റെ അള്ളാഹു അയച്ച റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല. അള്ളാഹു ഇറക്കിയ കിതാബിനെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല. ഓരോരുത്തർക്കും, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം എന്നാണ് അവരുടെ ന്യായം. വൈദാ ജാഅതുഹും ആയതും ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ലമാ ഊതിയ റസൂലുള്ളാഹ് അല്ലാഹു അഅലമു ഹൈതു യജഅലു റിസാലതഹ്. അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞു وَإِذَا جَاءَتْهُمْ آيَةٌ قَالُوا أَوَرْكُرْ آيَةِ كِتِّيَالَ وَرِبَرَيْمْ لَنْ نُؤْمِنْ يَنْغَلُ رِكَلْ مِشْوَسِكُ غَيْلَّا حَتَّى نُؤْتَى يَنْغَلْ كِتِّنَّ دُوَرَ مِثْلَ مَا أُوْتِيَ رُسُولُ اللَّهِ اللَّهُ إِنَّ رَسُولِهُ الْكِتِّي وَكَيْ مُغْلُوتَ اللَّهُ أَعْلَمُ حَيْثُ يَجْعَلُ رِسَالَتَهُ اللَّهُ إِنَّ رِيَامْ എവിടെയാണ് അവന്റെ റിസാലത്ത് കൊടുക്കേണ്ടത്? അവന്റെ സന്ദേശം ആർക്ക് കൊടുക്കണം? അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. ആളുകളൊക്കെ അതാണ് പറഞ്ഞത്, കുഫ്ഫാറുകളുടെ കായിദയാണ് ഇത്. ചില മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ചില ബിദഅത്തിന്റെ കക്ഷികൾക്കുണ്ടത്. അവൻ ഉദ്ദേശിച്ചതുപോലെ അല്ല ചെയ്യണം, അവൻ ഉദ്ദേശിച്ച പലതുണ്ട് അതുപോലെ റസൂല് പറയണം. ഇത് കിബറാണ്. അള്ളാഹു എന്തു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു, അതിന് തസ്ലീമാവുക എന്നല്ലാതെ ഒരു മുഅ്മിന് പാടില്ല. ഇമാം അസ്സുഹരി പറഞ്ഞിട്ടുള്ളത് പോലെ മിനല്ലാഹി അർ-റിസാല വഅല റസൂലി അൽ-ബലാഗ് വഅലൈന തസ്ലീം. അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് റിസാല. റസൂലുള്ളാഹിന്റെ ബാധ്യത എന്താണ്? ഇത് എത്തിക്കലാണ്. നമ്മുടെ ബാധ്യത എന്താണ്? തസ്ലീം. ഇതിന് കീഴൊന്നുക, ഇത് അംഗീകരിക്കുക, അത് പഠിക്കുക. സംശയമുണ്ടോ? പഠിക്കുക. അത് മനസ്സിലാകുന്നില്ലേ, ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലേ, അവനവന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറുണ്ട് എന്ന് ഉൾക്കൊള്ളുക. കൂടുതൽ നന്നായി പഠിക്കുക. ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യുക, അള്ളാഹു അവന്റെ ദീൻ എളുപ്പത്തിൽ മനസ്സിലാക്കി തരും. വിനയം, അതാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിനോടാണ് ആദ്യം അത് വേണ്ടത്. അവൻ പറഞ്ഞത് സ്വീകരിക്കണം, അവൻ പറഞ്ഞത് സ്വീകരിക്കണം. ചില ആളുകൾ കാണാം, മനുഷ്യന്മാരൊക്കെ വളരെ പഞ്ചാര സ്വഭാവമായിരിക്കും, എന്നാൽ അള്ളാഹിന്റെ ദീൻ അവൻ തള്ളിക്കളയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അവന്റെ ബുദ്ധിക്ക് യോജിക്കില്ല, തള്ളിക്കളയും. ആളുകളോട് നീ എത്ര ചിരിച്ചു പെരുമാറിയിട്ട് എന്താണ്, നീ ഉള്ളിൽ ഈ കിബറും വെച്ചിട്ട് ഇല്ല, അത് ശരിയല്ല, അത് അഭിനയമാണ്. ആ വിനയം അത് അഭിനയമാണ്. അള്ളാഹുവിനോടാണ് ആദ്യം തവാദു, വിനയം വേണ്ടത്. അള്ളാഹുവിന് കീഴ്പ്പെടുക, അങ്ങേയറ്റം, അങ്ങേയറ്റത്തെ വിനയം, അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞത്. അള്ളാഹിന്റെ അബ്ദാണ് നമ്മൾ, അള്ളാഹിന്റെ അടിമകളാണ്, അള്ളാഹു നമ്മുടെ റബ്ബാണ്. അവൻ എന്തു ചെയ്യണം, എന്തു പറയണമെന്ന് നമ്മൾ തീരുമാനിക്കാം, അത് പാടില്ല. അത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. അവർ പറയുന്നു വലിയുരീദ് കുല്ലും ഇമ്മിനും, അവരോരോരുത്തരും ഉദ്ദേശിക്കുന്നു എന്ത്, അവർക്ക് ഓരോരുത്തർക്കും മുനശ്ശറായ നിവർത്തപ്പെട്ട കിതാബ് ഏട് നൽകണമെന്ന്, അല്ലാഹു അവർക്ക് നൽകണമെന്ന്. കല്ല ബൽ തഖ്വല്ല യഖാഫൂൻ അൽആഖിറ. കല്ല അല്ല, ബൽ മറിച്ച്, ലാ യഖാഫൂൻ അവർ ഭയപ്പെടുന്നില്ല, അൽആഖിറ ആഖിറത്തിനെ ഭയപ്പെടുന്നില്ല. ഇബ്നു കസീർ പറയുന്നു ഇന്നമ അഫ്സദഹും, അവരെ നശിപ്പിച്ചത് ഈ ഒരു കാര്യം മാത്രമാണ്. എന്താണത്? അദമു ഈമാനിഹിം ബിഹാ വ തക്ദീബുഹും ബിവുഖൂഇഹാ, ഖിയാമത്ത് നാളിൽ അവർക്ക് വിശ്വാസമില്ല, അത് സംഭവിക്കും എന്നത് അവർ നിഷേധിക്കുന്നു. അപ്പൊ എത്ര നിഷേധം നമ്മുടെ ഉള്ളിലുണ്ടോ അതിനനുസരിച്ച് യൗമുൽ ഖിയാമയെ കുറിച്ചുള്ള ഈമാൻ നമ്മുടെ ഉള്ളിൽ ദുർബലമാണ്. അള്ളാഹുവിനെ ധിക്കരിക്കാനാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ യൗമുലാഖിറത്തിനെ കുറിച്ചുള്ള ഈമാൻ നമുക്ക് ദുർബലമാണ്. അതുകൊണ്ടാണ് അത് വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖബർ സന്ദർശിക്കുക, ഖബറുകൾ സന്ദർശിക്കുക. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ عن زيارة القبور ألا فزوروها فإنها تذكركم الآخرة. നിങ്ങൾക്ക് ഞാൻ ഖബർ സന്ദർശനം വിരോധിച്ചിരുന്നു, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, നിങ്ങൾക്ക് ഖിയാമത്തിനെ കുറിച്ച് ആഖിറത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാകാൻ. അതുകൊണ്ടാണ് കാഫിറുകളുടെ ഖബർ പോലും സന്ദർശിക്കൽ സുന്നത്താണ്, അവർക്ക് കൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. പക്ഷെ അവരുടെ ഖബർ, കുഫാറുകളുടെ ഖബറുകൾ, ഖബറടക്കുന്ന കാഫിറുകളുണ്ടല്ലോ, അവരെ ഖബറുകൾ സന്ദർശിക്കുക എന്നുള്ളത് മുസ്തഹബ്ബാണ്. എന്തിന്? അവരോടുള്ള ഇക്റാമല്ലത്, മറിച്ച് ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുക, ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ, എല്ലാവരും മരിക്കും എന്ന കാര്യം മനസ്സിലാക്കാൻ. كلا بل لا يخافون الآخرة كلا إنه تذكرة ثم قال تعالى أي حقا إن القرآن تذكرة. ابن كثير برين إي قرآن أد تذكرة حقا كلا إنا لولارتنا حقا يدارتة ستيم إنه تذكرة إي قرآن رورما بردتلا فمن شاء آرانا وديشك أنه ذكره أبنا دوركم فمن شاء ذكره എന്നാൽ വമാ യദ്കുറൂന ഇല്ല അയ്യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവർ ഓർക്കുകയില്ല. അത് നമ്മൾ മുമ്പേ പറഞ്ഞു, വമാ തശാഊന ഇല്ല അയ്യശാ അല്ലാഹ്. നമ്മൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു മശീഅത്ത് നൽകിയിട്ടുണ്ട്, തെരഞ്ഞെടുക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മശീഅത്ത് താബിഅത്തുൻ ലിമശീഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ മശീഅത്തിന്റെ പിന്നാലെ മാത്രമാണ്. അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ ഉദ്ദേശിക്കാൻ നമുക്ക് സാധ്യമല്ല. ഞാൻ ഉദ്ദേശിച്ചതാണ് ഞാൻ സംസാരിക്കുന്നത്, പക്ഷെ അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ ഉദ്ദേശിക്കാൻ എനിക്ക് സാധ്യമല്ല. وما يذكرون الا ان يشاء الله الله ഉദ്ദേശിച്ച അല്ലാതെ അവർക്ക് ഓർക്കാൻ നന്നാവാൻ സാധ്യമല്ല. ഹുവ അഹ്ലു തഖ്വ വ അഹ്ലു മഗ്ഫിറ, ഹുവ അഹ്ലു തഖ്വ, അവനാണ് തഖ്വയുടെ അഹൽ. അഹൽ എന്നാൽ അതിനെ അവകാശപ്പെട്ടവൻ. വ അഹ്ലു മഗ്ഫിറ, മഗ്ഫിറത്തിന്റെയും ഉടമസ്ഥൻ അവനാണ്. അഹ്ലു തഖ്വ വ അഹ്ലു മഗ്ഫിറ, ഹുവ അഹ്ലു അൻ യുഖാഫ മിൻഹു. ഇബ്നു കസീർ പറഞ്ഞു, ഹുവ അഹ്ലുൻ, അവനാണ് അഹൽ, യോഗ്യതപ്പെട്ടവൻ. യുഖാഫ മിൻഹു, ഭയപ്പെടാൻ, ആളുകൾ ഭയപ്പെടുക. അല്ലാഹു പറഞ്ഞു ഫയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ ഭയപ്പെടും, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക, പടപ്പുകളിൽ ഒരാളെയും ഭയപ്പെടാതിരിക്കുക. വഹുവ അഹ്ലു അൻ യഗ്ഫിറ ദംബ മൻ താബ ഇലൈഹി വ അനാബ്, അവനാണ് അവനിലേക്ക് തൗബ ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ അഹലായിട്ടുള്ളവൻ. അതുപോലെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അഹ്ലു തഖ്വ, അവനാണ് തഖ്വയുടെ അഹൽ, അഥവാ ഓരോരുത്തരും സൂക്ഷിക്കുക, സൂക്ഷിക്കുക എന്ത്? അവനല്ലാത്ത ഒരു ഇലാഹിനെയും സ്വീകരിക്കാതിരിക്കാൻ. തഖ്വ ഇത്തഖ എന്നാൽ സൂക്ഷിക്കുക എന്നതിന് അർത്ഥമുണ്ടല്ലോ. അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹിനെയും സ്വീകരിക്കാതിരിക്കാൻ ഓരോരുത്തരും സൂക്ഷിക്കുക എങ്കിൽ അഹ്ലുൽ മഗ്ഫിറ, അവനെന്തിന്റെ അഹലാണ്? മഗ്ഫിറത്തിന്റെ അഹലാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തവൻ അവൻ പുറത്തു കൊടുക്കുന്നതാണ്. والله تعالى عالم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.